നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. നമ്മുടെ മലയാളം എഫ് എമ്മിന്റെ അറിഞ്ഞതും അറിയാത്തതും എന്ന അഭിമുഖ പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ലഫ്റ്റനന്റ് കേണൽ പ്രസന്ന പൂവിളിലാണ്. കോട്ടയം കുമാരനല്ലൂർ സ്വദേശിനിയായ പ്രസന്ന ഇവിടെ ഓക്ലൻഡിൽ തന്റെ മകന്റെ കൂടെ വിശ്രമ ജീവിതം ചെലവഴിക്കാൻ എത്തിയപ്പോഴാണ് മലയാളം എഫുമായി സംസാരിക്കുന്നത്. താൻ നേരിട്ട ജീവിത പരീക്ഷണങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും എല്ലാം വിശദമായി സംസാരിക്കുന്നു പ്രസന്ന. 30 വർഷത്തിൽ മിലിട്ടറിയിൽ നേരിട്ട ചലഞ്ചസിനെ കുറിച്ചും തന്റെ സ്വപ്നങ്ങളെക്കുറിച്ചും എല്ലാം പ്രസന്ന ഓർത്തെടുക്കുന്നു. കേൾക്കാം ഒരു ലഫ്റ്റനന്റ് കേണലിന്റെ ഓർമ്മക്കുറിപ്പിലൂടെ ഒന്നാം ഭാഗം. ഈ പരിപാടികളുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ്, കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, വി ബിൽഡേഴ്സ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പരദീസ. ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വിഭവങ്ങൾ ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിൽ നിന്നും തിരഞ്ഞെടുക്കാം. പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, 295 പെൻറോസ് റോഡ്, മൗണ്ട് വെല്ലിംഗ്ടൺ.
വിശ്വാസ് ഫുഡ്സ്, നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിനു മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
വി ബിൽഡേഴ്സ്, പെർഗോള, ബ്ലൈൻഡ്സ്, ഹോം റെനോവേഷൻ, കിച്ചൺ റീമോഡലിംഗ്, ഡെക്സ് ആൻഡ് ഫെൻസിംഗ്, ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം വി ബിൽഡേഴ്സ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തും വി ബിൽഡേഴ്സ്.
ഇന്നത്തെ നമ്മുടെ അറിഞ്ഞതും അറിയാത്തതിലും അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു ലഫ്റ്റനന്റ് കേണലാണ്. ലഫ്റ്റനന്റ് കേണൽ പ്രസന്ന പൂവേലിൽ. ലഫ്റ്റനന്റ് കേണൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലോട്ട് ആദ്യം എത്തുന്നത് മിലിട്ടറി സർവീസും സോൾജിയേഴ്സും ഒക്കെയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെയുള്ള പ്രസന്ന നമ്മുടെ അതിർത്തി കാക്കുന്ന സൈനികരെ കാക്കുന്ന 30 വർഷത്തിലേറെ പരിപാലിച്ചിട്ടുള്ള പ്രസന്നയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം പ്രസന്ന.
താങ്ക് യു. വളരെ സന്തോഷം ഇവിടെ എത്തിയതിൽ. ഇങ്ങനെ ഒരു മീറ്റിംഗും ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്.
സന്തോഷം. ഏത് വർഷമാണ് പ്രസന്ന സർവീസിലേക്ക് കടക്കുന്നത്?
ഞങ്ങൾക്ക് ആദ്യം ട്രെയിനിങ് ഉണ്ടായിരുന്നു ഒരു 4 ഇയേഴ്സ്. അതായത് ഇങ്ങനെ പേപ്പറിൽ അത് ഇത് വരും എന്നെ പറ്റി, ഇൻ റിക്രൂട്ട്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ടു ദി ആർമി. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യാം.
ഏത് വർഷമായിരുന്നു ഇത്?
ദാറ്റ് വാസ് ഇൻ 1977.
ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു മിലിട്ടറി നേഴ്സിംഗും ഇതൊക്കെ അത്ര പറയും പോപ്പുലർ ആയിരുന്നു?
പോപ്പുലർ അല്ലായിരുന്നു, പക്ഷേ എൻ്റെ അച്ഛന് വെരി പെർട്ടിക്കുലർ ആയിരുന്നു ഞങ്ങൾ ഗേൾസ് ഇങ്ങനെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത് എന്നുള്ളൊരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം അച്ഛൻ ഇങ്ങനെ പല ഇങ്ങനെ ചാൻസും ഇങ്ങനെ നോക്കി നടക്കും. അപ്പം അച്ഛൻ്റെ ഒരു കസൻ തന്നെ ഉണ്ടായിരുന്നു ഈ സർവീസിൽ.
ഇപ്പം
ശരിക്കും ബേസിക്കലി ഞാൻ മെഡിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു അതിൻ്റെ എൻട്രൻസ് ടെസ്റ്റിനൊക്കെ. അന്ന് എന്തോ ഫാമിലി ഇപ്പം സം പ്രോബ്ലം, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. ഐ കുഡ് നോട്ട് റൈറ്റ് ദി എൻട്രൻസ് ടെസ്റ്റ്.
അപ്പം അന്ന് പ്രീ ഡിഗ്രി ആയിരുന്ന ആ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു?
ഇല്ല, അന്ന് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയമായിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി കോഴ്സിന് പോകാൻ വേണ്ടിയുള്ള അതിന് വേണോ എൻട്രൻസ്, ഇതിന് കിട്ടിയാൽ ഇതിന് പോകാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിന് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഐ ജോയിൻ ഫോർ BSc കെമിസ്ട്രി ഇൻ വിമൻസ് കോളേജ് ട്രിവാൻഡ്രം. അപ്പൊ ഇത് കഴിഞ്ഞ ഉടനെയാണ് പിന്നെ ഇതിന്റെ, അപ്പൊ അച്ഛൻ പറഞ്ഞു മോളെ നമുക്ക് ഇതിന് ട്രൈ ചെയ്യാം,
മിലിട്ടറി
ഈസ് ഓൾസോ ഈക്വലി ഗുഡ്. അപ്പൊ അതൊരു റെസ്പെക്റ്റഡ് ജോബാണ്, അതുകൊണ്ട് ഡോണ്ട് വറി. അപ്പൊ അച്ഛൻ തന്നെ ഫോമും ഒക്കെ ഫില്ല് ചെയ്ത് എല്ലാം ചെയ്ത് വിട്ടതും ഇന്റർവ്യൂവിന്റെ റിട്ടേൺ ടെസ്റ്റിന്റെ ടൈം ആയപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇന്ന ദിവസം എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അതിന് പോകാം.
അന്ന് ഇന്നത്തെ കാലത്തെ പോലെ എൻട്രൻസ് കോച്ചിങ് ഒക്കെ ഉള്ള സമയമായിരുന്നു അതോ നമ്മൾ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യുമായിരുന്നു?
നമ്മൾ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യായിരുന്നു. അന്ന് നമ്മൾ ഇപ്പൊ കോച്ചിങ് ക്ലാസ്സസ് ഒക്കെ പലതുണ്ടല്ലോ. ഇപ്പൊ അന്നൊക്കെ ഞങ്ങൾ തന്നെത്താനെ പഠിക്കുക. പിന്നെ ഞാൻ ഈ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തോണ്ട് എനിക്ക് വലിയ ഡിഫിക്കൽട്ടി ഇല്ലായിരുന്നു.
മെഡിക്കൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തതുകൊണ്ട്
പിന്നെ എനിക്ക് കുറെ ബുക്സ് ഒക്കെ മേടിച്ചോണ്ട് തരുവായിരുന്നു അച്ഛൻ വീട്ടിലിരുന്ന് പഠിക്കാനൊക്കെ.
എങ്ങനെയായിരുന്നു സീറ്റ്സിന്റെ കപ്പാസിറ്റി? അന്ന്
ആക്ച്വലി അന്ന് ആം ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെ ഒരൊറ്റ കോളേജേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബി എസ് സി നഴ്സിംഗ് നടത്തുന്നത്. അപ്പൊ അവരുടെ ഇൻടേക്ക് എവറി ഇയർ വാസ് ഓൺലി 20 സ്റ്റുഡൻസ്.
ഓൾ ഇന്ത്യയിൽ നിന്ന്
വെറും 20 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ.
പരീക്ഷയ്ക്ക് അപ്പീർ ചെയ്യുന്നത് 100,000-ന് മേളിലൊക്കെ ഉണ്ടോ?
അന്ന് ആക്ച്വലി എന്നാ ഞങ്ങള് പിന്നെ ഇത് അറിയുന്നെച്ച ബിക്കോസ് നമ്മള് കൊച്ചി പോയി എൻട്രൻസ് എഴുതുക, ആ പേപ്പർ അങ്ങ് സബ്മിറ്റ് ചെയ്ത അത് 1 month എടുക്കും അതിൻ്റെ റിസൾട്ട്. ഒരു 21 days അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ദേ വിൽ കോൾ യു ഫോർ എൻ ഇൻ്റർവ്യൂ. പേഴ്സണൽ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ദെൻ ദേർസ് എ സിവിയർ മെഡിക്കൽ ചെക്കപ്പ് ഫ്രം ഹെഡ് ടു ടോ. ഹെഡ് തൊട്ട് ടോ വരെ ഓരോ ഓർഗൻസ് അവർ, ബിക്കോസ് നമ്മൾ കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ പോവാണ്. ദേ കൻ നോട്ട് ടേക്ക് ആൻഡ് വേസ്റ്റ് മണി ഓൺ എ
ഒരു യുദ്ധമുഖത്തിലോട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്.
അപ്പൊ അവര് ഡീറ്റെയിൽഡ് മെഡിക്കൽ ചെക്കപ്പ് അവര് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇത് 3 ബേസിസിൽ അവര് മാർക്ക് കമ്പൈൽ ചെയ്തിട്ടാണ് ദേ ടേക്ക് സ്റ്റുഡൻസ് ഇൻ ടു ദി ഫോർ ദ കോഴ്സ്.
ഈ 100,000-ത്തോളം വരുന്ന ആൾക്കാരിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട 20 ഒരാളാകാനുള്ള ഭാഗ്യം
ലഭിച്ചു. അത് ഞങ്ങൾ അറിഞ്ഞ എന്നാന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു സൈക്കോളജി ലാംഗ്വേജസും എല്ലാം ഞങ്ങൾക്ക് എക്സ്പോസർ ഉണ്ട്. അപ്പൊ ഞങ്ങളൊരു സൈക്കോളജി സാറ് വരും. അപ്പൊ എപ്പോഴും ഞങ്ങളെ ഇങ്ങനെ ടീസ് ചെയ്തും ഫണ്ടാക്കി പറയും, യു ആർ ദ ക്രീം ഓഫ് ഇന്ത്യ, യു നോ, നിങ്ങള് 100,000 കുട്ടികളിൽ നിന്ന് നിങ്ങൾ വെറും 20 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് വൺ തിങ് യു മസ്റ്റ് ബി വെരി കെയർഫുൾ, നെവർ വാക്ക് ബിഫോർ എൻ ഓഫീസർ ആൻഡ് ബിഹൈൻഡ് എ ഡോങ്കി. ഒരു കഴുതയുടെ പിന്നാലെ ഒരു ഓഫീസറിന്റെ മുന്നേ
നടക്കരുത്.
അങ്ങനെ നല്ലൊരു സൈക്കോളജി സാറ്, ആ സാറ് പറഞ്ഞാണ് ഞങ്ങള് അറിയണം ഇങ്ങനെ 100,000 ഞങ്ങള് വന്ന ഇത്രയും കുട്ടികള്.
നമ്മൾ ഇത്രയും വലിയൊരു വിജയം കരസ്ഥമാക്കിയെന്ന് സെൽഫ് റിയലൈസേഷൻ ഉണ്ടായത് അപ്പോഴാണ്. ആ ഒരു നോട്ടിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മിലിറ്ററി നേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. അപ്പോ LED വിത്ത് ദ ലാംപ്, അപ്പൊ ആ സ്റ്റോറി നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സ്റ്റോറി നിങ്ങളുടെ ബിഗിനിങ്ങിലും നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനായിട്ട് തരാറുണ്ടായിരുന്നോ നിങ്ങളുടെ കോച്ചിങ് സമയത്ത്?
തീർച്ചയായിട്ടും. ഇങ്ങനെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഞങ്ങളുടെ ഇത് ഓർഗനൈസേഷൻ ഇതിനൊരു അവാർഡും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ദ ബെസ്റ്റ് വർക്കിംഗ് നഴ്സിംഗ് ഓഫീസർ ഇൻ ദ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ദേ ഹാവ് പുട്ടൻ അവാർഡ് ഓൾസോ ഫോർ ദാറ്റ്. They give, but actually it's a civil award, but then army nursing officers ne consider edu kudukarunde idu avare or initial appo eppozhum reference avaru parayunna ingeneyana see how she avare etra kashtapettu no night no day onnu illada kandittu avare etra hard work cheydu so nammalde motto also should be hard work and service with a smile.
Adhe adu paranjappozhana ippo മിലിറ്ററി നേഴ്സിങ്ങിനെ കുറിച്ച് പറയുമ്പോഴും പേഷ്യൻസിനെ മാത്രമല്ല നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്, ഒരു രാഷ്ട്രത്തെ മുഴുവനായിട്ടാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്.
തീർച്ചയായും.
ആ ഒരു റെസ്പോൺസിബിലിറ്റിയെ തുടക്കത്തിൽ എങ്ങനെയാണ് നിങ്ങളിലേക്ക്, ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുള്ള ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രെയിനിങ് സമയത്ത് ലഭിക്കുന്നതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
നമുക്കിങ്ങനെ ഓരോ ക്ലാസ് ഇങ്ങനെ ഇനിഷ്യലി നമുക്ക് കുറച്ച് സമയമൊക്കെ വെറുതെ നമ്മൾ ഇന്ററാക്ഷൻ ചെയ്യുക ഇൻസ്ട്രക്ടേഴ്സും ടീച്ചേഴ്സും ഒക്കെ ആയിട്ട്. അപ്പം അവരിങ്ങനെ പറയും, യു ആർ ഇൻ എ വെരി ഗ്രേറ്റ് ആൻഡ് ഡിഫിക്കൾട്ട് ടാസ്ക്, അപ്പം വളരെ കെയർഫുള്ളായിട്ട് യു മസ്റ്റ് ഗോ അബൌട്ട്, ബട്ട് ബി വെരി ചാലഞ്ചിങ്, ടേക്ക് ഇറ്റ് വെരി ഈസി, ആൻഡ് ദെൻ യു ആർ പ്ലേയിങ് വിത്ത് ഹ്യൂമൻ ലൈഫ്. നമ്മൾ അല്ലേ, നമ്മളൊരു ഹ്യൂമൺ ലൈഫുമായിട്ട് കളിക്കുന്നതാണ്. ബി വെരി കെയർഫുൾ. അതുകൊണ്ട് എന്തെങ്കിലും യു ഡു എ മിസ്റ്റേക്ക്, യു ഓൺ അപ്പ് യുവർ മിസ്റ്റേക്ക്, ടെൽ ദാറ്റ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഇങ്ങനെ വന്നു. അപ്പം അത് കാരണം യു ഷുഡ് ബി റെഡി ഫോർ ദ ചാലഞ്ച്. സോ ബി വെരി ബോൾഡ് ആൻഡ് ബ്രേവ് ആൻഡ് ബി വെരി എംപത്തറ്റിക് ആൻഡ് നോട്ട് സിമ്പത്തറ്റിക് വിത്ത് ദ പേഷ്യൻസ്. അവരുമായിട്ട് സിമ്പത്തൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, ബിക്കോസ് ഓൾറെഡി അവർ അങ്ങനെ ഒരു പൊസിഷനിലാണ് നമ്മളത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഫ് യു സിമ്പത്തൈസ് ദേ വിൽ സ്റ്റിൽ, അവർ പിന്നെ അവർ ബാഡ് ആവും. അപ്പോൾ യു എംപത്തൈസ്, യു ബി വിത്ത് ദം, യു ആർ വൺ ഓഫ് ദം എന്നുള്ള ഫീലിങ്ങിൽ. അപ്പോൾ ദാറ്റ് ബേസിക്കലി ഞങ്ങൾക്ക് തരുന്ന ട്രെയിനിങ് ആണ്. പിന്നെ വെരി ഹാർഡ് ട്രെയിനിങ് ആണ് ഞങ്ങൾക്കുള്ളത്. രാവിലെ പി ടിക്ക് പോകണം, അത് കഴിഞ്ഞ് 15 ഞങ്ങൾക്ക് തരും. വേഗം വന്ന് കുളിക്കുകയോ ഡ്രസ്സ് ചേഞ്ചോ എന്തെങ്കിലും ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ, ഒരു ടൈമുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ, ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക.
അതന്നെയായിരിക്കും ഈ മിലിറ്ററി ചിട്ട എന്ന് പറയുന്നത്.
ആ ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി, അത് കഴിഞ്ഞിട്ട് ഓടണം ഞങ്ങള് ക്ലാസ് റൂമിലേക്ക്. അത് ക്ലാസ് റൂം കഴിഞ്ഞ് പിന്നെ വരും, പിന്നെ ഉച്ചയ്ക്ക് ഇച്ചൊരു ലഞ്ച് ടൈം ഉണ്ട് കുറച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചിലപ്പം എഗെയിൻ ക്ലാസ് റൂം. സീനിയേഴ്സ് ആകുമ്പോൾ എന്തേൽ സെൻഡ് യു ഫോർ ബോർഡ് എക്സ്പീരിയൻസ്.
കോഴ്സായിരുന്നു അത്?
ഫോർ ഇയേഴ്സ് കോഴ്സ്.
അത് കഴിഞ്ഞ് ഏത് റാങ്കിലേക്കാണ് നിങ്ങളെ കമ്മീഷൻ ചെയ്യുന്നത്?
ലെഫ്റ്റനന്റ് ആയിട്ട് കമ്മീഷൻ ചെയ്യും.
മിലിറ്ററിയിൽ പല റാങ്കിംഗ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെ ബേസിക് റാങ്കിംഗ് ആണോ ലെഫ്റ്റനന്റ്, അതോ നിങ്ങൾ ക്യാപ്റ്റൻ റാങ്കിലാണോ, എങ്ങനെയാണ് അതിന്റെ ഒരു എൻട്രി ഇതിനകത്ത് വരുന്നത്?
അല്ല, ബേസിക് ലെഫ്റ്റനന്റ് ആയിട്ട്, അത് ആർമിയിലെ ബേസിക് ലെഫ്റ്റനന്റ് ആണ്. പക്ഷേ നേവിയിൽ അത് സബ് ലെഫ്റ്റനന്റ് ആയിട്ട് വരും. എയർഫോഴ്സിൽ ഇറ്റ് ഇസ് ഡിഫറെന്റ്. അപ്പൊ അങ്ങനെ ഓരോ കാഡറിൽ അത് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടാണ്.
അപ്പൊ മിലിറ്ററി നേഴ്സ് ആയിട്ട് കയറുന്ന നിങ്ങൾ ലെഫ്റ്റനന്റ് കേണലിനുള്ള
ലെഫ്റ്റനന്റ്
ആയിട്ടാണ് കയറുക. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വർക്ക് നേച്ചർ, ഒരു ഡേ ഇൻ എ ലൈഫ് എന്ന് പറയാനായിട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും?
ഡേ ഇൻ എ ലൈഫ് എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ രാവിലെ, ഞങ്ങൾക്ക് സ്ട്രിക്ട് അവേഴ്സ് ഓഫ് ഡ്യൂട്ടി അവേഴ്സ് ഉണ്ട്. അപ്പൊ രാവിലെ ഞങ്ങൾ പോകണം വെച്ചാൽ, ഇപ്പോൾ ഡ്യൂട്ടി സ്റ്റാർട്ട്സ് അറ്റ് 7:30, നമ്മൾ ആ സ്ഥലത്ത് 5 മിനിറ്റ്സ് മുന്നേ അവിടെ എത്തിയിരിക്കണം. അപ്പം അങ്ങനെ ആ ഡ്യൂട്ടി ഞങ്ങൾക്ക് കഴിയും. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ആ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞങ്ങൾക്ക് ഇടയ്ക്ക് ബ്രേക്ക് തരും. ആ ബ്രേക്കിൽ യു ക്യാൻ റെസ്റ്റ് റൂം ഉണ്ട്, റെസ്റ്റ് റൂമിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എഗെയിൻ മേ ബി 11 to 1 ഒരു റെസ്റ്റ് കഴിഞ്ഞിട്ട് എഗെയിൻ ഫ്രം 1 to 7 o'clock ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഡ്യൂട്ടി. അത് കഴിഞ്ഞ് ബിക്കോസ് നമുക്ക് ക്വാർട്ടേഴ്സൊക്കെ അടുത്ത് കിട്ടുന്ന കാരണം നമുക്കൊരു പ്രോബ്ലവും ഇല്ല. പിന്നെ ഓൾ വരുന്നവരെല്ലാം ഇൻഡിപെൻഡൻറ്റും മൊബൈലും ആണ്. ലൈക്ക് അവർ ഓൺ അവരുടെ ഡ്രൈവിംഗ് വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്താണ് ഡ്യൂട്ടിക്ക് വരുന്നതും പോകുന്നതും, അല്ലെങ്കിൽ വാക്ക് ചെയ്യും. എന്നാലും പല ഡിസിപ്ലിൻ നമ്മൾ ഫ്രീയാ.
നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസ് സോൾജേഴ്സ് ആണ് ബേസിക്കലി, അല്ലേ?
അതെ.
അവരുടെ ഫാമിലിയും നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടി വരാറുണ്ടോ?
പിന്നെ അവരുടെ ഫാമിലിക്ക് പ്രത്യേകം വാർഡ്സ് ഉണ്ട്. അവരുടെ ഫാമിലിയും ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്, ചിൽഡ്രനും ഉണ്ട് സെപ്പറേറ്റ് വാർഡ്സ്. അവർക്കും സെപ്പറേറ്റ്. സോൾജേഴ്സിനെ മാത്രമല്ല, എല്ലാവർക്കും ക്വാർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ദേ ഓൾ ആർ ലിവിങ് ഇൻ വിത്ത് ഫാമിലീസ് ദേർ.
അപ്പോൾ പല സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ആദ്യം എവിടെയായിരുന്നു പോസ്റ്റിംഗ്, അത് ഓർമ്മയുണ്ടോ?
ആദ്യം എൻ്റെ പോസ്റ്റിംഗ്, ഞാൻ പാസ് ഔട്ട് ആയത് ആം ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെയിലാണത്. അവിടുന്ന് പാസ് ഔട്ടായി ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റേഷൻ്റെ MH തിർക്കി എന്ന് പറയും, കടക്വാസലൻ്റെ അടുത്തായിട്ട്. അവിടെ ആണ് എനിക്ക് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയത്. അതൊരു ഓർത്തോപെഡിക് സെന്റർ ആയിരുന്നു.
സോൾജേഴ്സ് ഈ ഓർത്തോപെഡിക് കേസുകൾ ഉള്ളവരായിരിക്കും അന്ന് പ്രസന്റ് ഡീൽ ചെയ്തിട്ടുണ്ടാവുക.
അതെ.
അപ്പൊ ലാംഗ്വേജ് ഒക്കെ എങ്ങനെയായിരുന്നു അന്ന്? നിങ്ങള് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ലാംഗ്വേജിനെ എത്രത്തോളം ഇമ്പോർട്ടൻസ് തന്നിട്ടുണ്ട് ട്രെയിനിങ്ങിലും സർവീസിലിരിക്കുമ്പോഴും?
ട്രെയിനിങ്ങിൽ അവര് നമ്മളെ ബേസിക്കലി, ബിക്കോസ് എല്ലാവരും വരുന്ന ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് എന്നാണ്, അപ്പോൾ എല്ലാവർക്കും ഹിന്ദി അറിയണം. അപ്പോൾ അവർ അത് കാരണം ഒരു ഇംഗ്ലീഷ് ക്ലാസ് വെച്ചിട്ടുണ്ട്, ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. പിന്നെ ഹിന്ദി ക്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ മഹാരാഷ്ട്ര, പൂന ഇസ് ഇൻ മഹാരാഷ്ട്ര, അപ്പം മറാഠി. ബിക്കോസ് സോൾജേഴ്സിൻ്റെ വൈഫ്സ് കാണും, പഠിച്ച് ലിറ്ററേറ്റും ഇല്ലിറ്ററേറ്റും ഉള്ള ആൾക്കാർ കാണും. അപ്പം നമ്മൾ അവരെന്തെങ്കിലും ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ട് നമ്മളെ മറാഠിയും പഠിപ്പിച്ചു. അപ്പം അങ്ങനെ ഓരോ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇതൊക്കെയാണ്, സൈക്കോളജി, മറാഠി, ഇംഗ്ലീഷ്, പിന്നെ നേഴ്സിങ്ങിൻ്റെ ഫണ്ടമെൻറ്റൽസ്, അതൊക്കെ അനാറ്റമി പഠിക്കണമല്ലോ ബേസിക്കലി. ഇതൊക്കെ ആയിരുന്നു നമ്മളെ ഫസ്റ്റ് ഇയറിൽ സബ്ജക്ട്സ്.
അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു സിവിലിയൻ നേഴ്സും മിലിറ്ററി നേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടോ? എന്തൊക്കെ വ്യത്യാസങ്ങളാണ്?
ഒത്തിരി വ്യത്യാസം. ഞങ്ങൾക്ക് ഒത്തിരി ഫ്രീഡം ഉണ്ട്. ലൈക്ക് യു ക്യാൻ എക്സ്പ്രസ് എനിത്തിങ് യു വോണ്ട്. അതുമല്ല, സിവിൽ നേഴ്സിംഗ് ഐ തിങ്ക് അവർക്ക് ഒത്തിരി ഡ്യൂട്ടിയിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇന്ന ജോബൊന്നും അവർ ചെയ്യാൻ പാടില്ല, ഇന്ന ഇതേ അവർ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ അവർക്കുണ്ട്. പക്ഷെ ഞങ്ങൾക്കതൊന്നുമില്ല. ഞങ്ങൾ 4 years കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 3 months ഒരു വാർഡിൽ ഒരു ഒരു ട്രെയിനിങ് പോലെ ഇതുണ്ട്,
ഓറിയന്റേഷൻ
പോലെ. ആ ട്രെയിനിങ് ടൈമിൽ തന്നെ ഞങ്ങൾക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫ്രീ ആയിട്ട് വിടുക. അപ്പൊ യു ഡു ഓൾഡ് ജോബ് വേറെവർ യു ആർ.
അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, എല്ലാ ഫീൽഡും നിങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കോച്ചിങ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്. ഒരു പേഷ്യന്റ് വരുമ്പോഴും നിങ്ങൾ ഒരുപക്ഷെ ക്രിട്ടിക്കൽ കെയറോ ട്രോമ കെയറോ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു സൈക്യാട്രിക് സപ്പോർട്ടും കൂടെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ?
തീർച്ചയായിട്ടും. ബിക്കോസ് ഒത്തിരി ഡിപ്രഷനിലെ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം, ആക്സിഡൻ്റ് ആയിട്ട്, ഫാമിലി പ്രോബ്ലമായിട്ട് ഇങ്ങനെ അപ്സെറ്റായിട്ട് ഡിപ്രഷനിൽ വരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മൾ അവർ നല്ലോണം അവരോട് വർത്തമാനം പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്ത് അന്ന് വരുമ്പോൾ അവരുടെ തന്നെ ചേഞ്ചസ് നമുക്ക് ഒത്തിരി വളരെ സന്തോഷമുണ്ടാക്കും. അപ്പം നമ്മൾക്ക് എപ്പോഴും പറയുന്നത് യു മസ്റ്റ് ഓൾവേസ് ടോക്ക് ടു ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, പക്ഷെ ദ ടൈം യു സ്പെൻഡ് വിത്ത് ദം, അവരുടെ അടുത്ത് ചോദിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വീട്ടിലെ ഇതൊക്കെ ചോദിച്ച് ഫാമിലി വരുമ്പോൾ അവരുമായിട്ടൊന്ന് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ്.
അപ്പോൾ പ്രസന്ന പറഞ്ഞതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വളരെയധികം എംപത്തറ്റിക് ആവണം പേഷ്യൻറ്റിനോട്, നമ്മൾ സോൾജേഴ്സിനോട്, പ്രത്യേകിച്ച് അവർ വരുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കണം. അതുകൊണ്ട് തന്നെ പല തരത്തിലാണ് നിങ്ങൾ, പല ആംഗിളിലാണ് നിങ്ങളൊരു പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുകയായിരുന്നു പ്രസന്ന ഈ ജോലിയിലേക്ക് വരുന്നത് വളരെ ചെറുപ്പത്തിലാണ്. എനിക്ക് തോന്നുന്നത് 20 വയസ്സ് ഉണ്ടാകുന്ന അന്നത്തെ കാലത്ത്, 75-77 കാലഘട്ടത്തിലെ ഒരു സാധാരണ മലയാളി കുട്ടിക്ക് ഒരു പകച്ചു പോകാവുന്ന ഒരു സാഹചര്യത്തിലോട്ടല്ലേ ആദ്യം തന്നെ എത്തിച്ചേർന്നതെന്ന് എനിക്ക് തോന്നുന്നു. പ്രസന്നയ്ക്ക് എന്ത് തോന്നുന്നു ആ ഒരു സാഹചര്യത്തെ ഇപ്പം ഓർക്കുമ്പോൾ?
ഞങ്ങൾക്കും എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ പിള്ളേരെ നമ്മളിങ്ങനെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് അറ്റ്മോസ്ഫിയർ ആണല്ലോ. അപ്പം നമുക്ക് ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിക്കാൻ പോലും നമുക്ക് ടൈമില്ല, നേരവും ഇല്ല. അപ്പം പി ടി കഴിഞ്ഞ് വരും, അത് കഴിഞ്ഞ് നമ്മളെ ക്ലാസ് കഴിഞ്ഞ് വരും, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗെയിംസിന് പോകണം, പിന്നെ സ്റ്റഡി ടൈം തന്നിട്ടുണ്ട് നമുക്ക് ഇത്ര മണിയോട്ട് ഇത്ര മണി വരെ സ്റ്റഡി ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നറ്, പിന്നെ കുറച്ച് ടൈം ടി വി റൂമിൽ വേണമെങ്കിൽ ഇരിക്കാം, അങ്ങനെ അത് സാറ്റർഡേ സൺഡേ ഒക്കെ മാത്രം. അല്ലാണ്ട് നമുക്ക് അങ്ങനെ വേറെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടും നമുക്ക് നമ്മളെ ഹോസ്റ്റലിൻ്റെ വെളിയിൽ നമുക്ക് പോകാനും പറ്റില്ല എവിടെയും.
അപ്പോൾ ഫാമിലി എന്നൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് മകൾ പഠിക്കാൻ പോയിരിക്കുന്നത്?
ഇല്ല, അച്ഛൻ ഒരു ബ്രോഡ് ഔട്ട്ലുക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആ വളരുന്ന അവിടെ ജീവിക്കുന്ന കണ്ടീഷൻസൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് അറിയാം. പക്ഷേ സാധാരണ ഒരാൾ എപ്പോഴും ചിന്തിക്കുന്ന മിലിറ്ററി നേഴ്സ് എന്ന് വെച്ചാൽ ഓ ഷീ ഈസ് വെരി ഫ്രീ അല്ലെ, മിലിറ്ററി എന്ന് വെച്ചാൽ അസോസിയേറ്റഡ് വിത്ത് പാർട്ടി എൻജോയിങ് അങ്ങനെയൊക്കെയല്ലേ ഒരു.
അതെ,
അല്ല, പക്ഷെ നമ്മൾ അവർ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആ രീതി പോവും. നമ്മളെ വലിയ ടീച്ചർ ഒരു സ്റ്റിക്ക് എടുത്ത് നിൽക്കുന്ന പോലെയാണ് ഇവര്. അവർ ചീത്ത പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു.
എങ്ങനെയായിരുന്നു ഓഫീസേഴ്സൊക്കെ ഉള്ള സമീപനം? ഇതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടും റൂഡായിരുന്നൊക്കെ ഞങ്ങൾ ചില സിനിമയിലൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം?
ഓഫീസേഴ്സ് ചില ഓഫീസേഴ്സൊക്കെ വളരെ റൂഡാണ്, ഒരു കൺസിഡറേഷനും ഒന്നിനും കാണിക്കുകയല്ല അവര്. അത് വളരെ റൂഡായിട്ടും അവർ സ്പീക്ക് ചെയ്യും. ആ മൊമെന്റിൽ യു ഫീൽ ബാഡ്, പക്ഷെ എന്നാലും നമ്മൾ പിന്നെ വിചാരിക്കും മേ ബി നമ്മളുടെ
മിസ്റ്റേക്ക് ആയിരിക്കും,
നമ്മളെ മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഇമ്പ്രൂവ്മെന്റ് വേണ്ടി ആയിരിക്കും എന്നൊക്കെ. അതുപോലെ ഒരു സിഇഒ ഉണ്ടായിരുന്നു, ഞങ്ങൾ 5th floor അത് 7th-8th floor വരെ ഉള്ള ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് രാവിലെ നമ്മൾ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഓടി വരിക. ഇപ്പൊ ഹോസ്പിറ്റൽ ഹോസ്റ്റലാകുമ്പോ പിന്നെ ഞാൻ ഹോസ്റ്റലിൽ ഞാൻ ഫ്യൂ ടൈ ഒരു 2 വർഷമൊക്കെ നിന്നോളൂ. ആ വന്നപ്പോഴത്തേക്കും ഈ ലിഫ്റ്റിലൊന്നും ഞങ്ങൾ ആ കമാൻഡിങ് ഓഫീസർ പോകാൻ സമയത്ത് ലിഫ്റ്റ് മാനോട് പറഞ്ഞിട്ട് എല്ലാ ലിഫ്റ്റും പൂട്ടിയിട്ടേക്കാൻ പറയും. ഒരു ലിഫ്റ്റ് മാത്രം കാണും വർക്ക് ചെയ്യുന്ന ഈ പേഷ്യൻസിനെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ തീരെ നമ്മൾ ലേറ്റ് ആകുമ്പോൾ ഞങ്ങൾ അങ്ങേരെ പോയി ഒന്ന് റിക്വസ്റ്റ് ചെയ്യും, ഒന്ന് ഞങ്ങളെയും കൂടെ ഒന്ന് കയറ്റി ഒന്ന് 5th floor കൊണ്ട് വിടുവോ, അല്ലെങ്കിൽ ഈ സ്റ്റെയർ കേസ് ക്ലൈംബ് ചെയ്തെന്ന് വെച്ചാൽ. ആക്ച്വലി അന്ന് നമ്മൾ ആ ടെൻഷൻ കാണാൻ നമുക്ക്, പക്ഷെ പിന്നെ നമ്മൾ ആക്ച്വലി അസസ് ചെയ്ത് നമ്മളുടെ ഇതിന് നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഹീ ഈസ് ടെല്ലിങ് യു ക്ലൈം ദ സ്റ്റേക്കേസ് ഓൺ ഗോ. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി ഡിഫിക്കൽട്ട് ടൈംസ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് ആലോചിക്കുമ്പോൾ വിചാരിച്ചു ഈ ശരിയാ, അവർ നമ്മളെ ഫിറ്റ് ആൻഡ് ഫൈൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ നമ്മളെ ഇതാക്കുന്നത്.
അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ പാർട്ടിയും ഇതെല്ലാം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു സൈഡ്?
എല്ലാ സാറ്റർഡേസും എല്ലാം മിക്കവാറും എല്ലാ സാറ്റർഡേസും ഞാൻ ഒരു സോഷ്യൽ മീറ്റിംഗ് ഗെറ്റ് ടുഗെദർ ഒക്കെ ഉണ്ടാവും. എല്ലാവരും ഓഫീസേഴ്സും ഒന്നും ഇല്ലെങ്കിൽ ഓഫീസേഴ്സ് മെസ്സിലായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ മെസ്സിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബിൽ വെച്ചിലായിരിക്കും. വിതിൻ ദ പ്രമിസസ്, കന്റോൺമെന്റ് വിട്ട് എവിടെയും പോവില്ല. അങ്ങനെയൊക്കെ ഗെറ്റ് ടുഗെദറും പാടുന്നവർ പാടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസിങ്ങും ഡാൻസിങ് ഒക്കെ ഉണ്ടെല്ലാം. പിന്നെ ഗെറ്റ് ടുഗെദർ, പിന്നെ ചിൽഡ്രനെ കൊണ്ടുവരാം. ചിലവർക്ക് ചിൽഡ്രനെ വീട്ടിലിട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ ഈവനിങ് ടൈം. അപ്പം കുട്ടികളെയും കൊണ്ടുവരാം നമുക്ക്. കുട്ടികൾക്ക് സെപ്പറേറ്റ് സെഷൻ ഒക്കെ വേണ്ട, അവരെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം മിക്കവാറും എല്ലാ സാറ്റർഡേയും നമുക്ക് കാണും. പിന്നെ ഏതെങ്കിലും ഡിഗ്നിറ്ററീസ് വരും, ഇങ്ങനെ ഇൻസ്പെക്ഷൻ ഒക്കെ വരുമല്ലോ ചില, അവർക്ക് വേണ്ടിയുള്ള ഒരു ഗെറ്റ് ടുഗെദർ കാണും. ഇപ്പൊ വീക്ക് ഡേയ്സ് ആണെങ്കിൽ നമുക്ക് പോകണം, പോവാണ്ടിരിക്കാൻ നമുക്ക് ഒരു എക്സ്ക്യൂസും ആണ്,
കമ്പൽസറി ആണ്,
കമ്പൽസറി എല്ലാം.
അപ്പൊ കേട്ടിട്ട് തോന്നുവാണ് വളരെ ഒരു ഫൺ അറ്റ്മോസ്ഫിയർ ആണ്, ഒരു റൊമാൻറ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞങ്ങൾ ഈ സിനിമയിലൊക്കെ കണ്ട ഓർമ്മ വെച്ച് ചോദിക്കുകയാണ്, ഇപ്പം നായർ സാബ് കണ്ടിട്ടുണ്ട്, സൈന്യം കണ്ടിട്ടുണ്ട്, ഈ മൂവീസിലൊക്കെ ഇങ്ങനെയാണ്, ഈ സമയത്തൊക്കെയാണ് ഒരു റൊമാൻസിനുള്ള ഒരു സ്കോപ്പ് ഉള്ളത്, പ്രസന്നയാണെങ്കിൽ ചെറുപ്പം, എന്തെങ്കിലും അങ്ങനെയുള്ള കഥകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്?
ഇല്ല, കഥ ഒരു ഒരു ഇൻഫാറ്റുവേഷൻ പോലെ, മേ ബി യു ഗെറ്റ് അട്രാക്റ്റഡ് ഓർ എ ലൈക്കിംഗ് ടു എ പേഴ്സൺ. പക്ഷെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനോ അതിനുള്ള ധൈര്യമൊന്നും നമുക്ക് ബേസിക്കലി അപ്പൊ അന്നേരം വരില്ല. അപ്പോ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല.
പക്ഷെ മറ്റ് അങ്ങനെയുള്ള കഥകൾ എന്തെങ്കിലും ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നോ ഈ സോൾജിയേഴ്സും?
ആ, എന്നെ കൺസേൺഡ് ഇല്ല. പക്ഷെ നമ്മളുടെ കൂട്ടത്തിലുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു പാരപ്ലീജിക് പേഷ്യൻറ്റിനെ വരെ ഒരു ഞങ്ങളുടെ ഒരു കുട്ടി ഷിഗോ അങ്ങനെ ഒരു അട്രാക്ഷൻ ആയിട്ട്. പിന്നെ കല്യാൺ, പക്ഷേ ഹീ ഒത്തിരി വലിയ ഫാമിലി എന്നായിരുന്നു, ഷി വാസ് ബേസിക്കലി മലയാളി. അവസാനം കല്യാണം കഴിച്ചു, ഇപ്പം അവർക്ക് കുട്ടികൾ, രണ്ട് കുട്ടികളും ഉണ്ട്, വലിയ മക്കളുമായി. അപ്പൊ അതൊക്കെ കാണുമ്പം
സോൾജിയർ മലയാളി അല്ലായിരുന്നു?
അല്ല, അത് ഒരു ആക്ച്വലി ആ പുള്ളി എവിടെ ഒരു സോൾജിയർ മലയാളി അല്ല, ചണ്ഡീഗഡിന് ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പൊ വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു അങ്ങേര്. ലൈക്ക് ഐ ഡോണ്ട് നോ വെദർ ആർമിയിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തിട്ട് ബിസിനസ് ചെയ്താണോ അതോ ഫാമിലി റൺ ബിസിനസ് ചെയ്തതാണോ എന്ന് അറിയില്ല. അങ്ങനെ കുറേ കുട്ടികളുണ്ട്,
സൈഡ് സ്റ്റോറികളുണ്ട്. അത് കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയായിരുന്നു ഇവിടുന്ന് വേറെ സ്ഥലത്തോട്ട് പോസ്റ്റിംഗ് ആയോ? പിന്നെ എപ്പോഴായിരുന്നു വിവാഹമൊക്കെ?
ഞാൻ 84 ഞാൻ പൂനെന്ന് കർക്കിന്ന് ഞാൻ ഡൽഹി പോസ്റ്റിംഗ് പോയി. ഡൽഹി പോസ്റ്റിംഗ് പോയപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ പേപ്പറിലിട്ടിട്ടാണോ, ഐ തിങ്ക് സോ, അങ്ങനെ പേപ്പറിൽ വെച്ചിട്ട് ഐ വാസ് ഓൾമോസ്റ്റ് അബൌട്ട് 20-28 ഒക്കെ കഴിഞ്ഞിരുന്നു അന്നേരം. അത് സമയത്ത് പിന്നെ അങ്ങനെ ഇവരെ പ്രപ്പോസൽ വന്നു. അപ്പം പുള്ളിയുടെ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അപ്പം അവരങ്ങനെ അറേഞ്ച് ചെയ്ത് ഞാൻ ഞങ്ങൾ രണ്ടുപേരും, പുള്ളിയും ഡൽഹിയിലായിരുന്നു, ഞാനും ഡൽഹിയിലുണ്ടായിരുന്നു.
പുള്ളി ഏത് ഫീൽഡിലായിരുന്നു വർക്ക്?
പുള്ളി ഒരു വോളണ്ടറി ഹെൽത്ത് ഓർഗനൈസേഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ലൈക്ക് യൂണിസെഫ് പോലത്തെ ഒരു പ്ലാൻ ഇന്റർനാഷണൽ എന്നാണ് അവരുടെ ഓർഗനൈസേഷന്റെ പേര്.
നിങ്ങൾ അങ്ങനെ ഡൽഹിയിൽ സെറ്റിൽ ആകുന്നു. പിന്നെ വേറെ സ്ഥലത്തോട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനാണോ പോകാൻ പറ്റുന്നത്? എങ്ങനെയാണ് പിന്നെ ഫാമിലിയെ മുന്നോട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയോ? എങ്ങനെയാണ് അതിനെ മിലിറ്ററി സർവീസ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ സപ്പോർട്ട് ചെയ്യുന്നത്?
85 കല്യാണം കഴിഞ്ഞെങ്കിൽ 86 എനിക്ക് മോനുണ്ടായി. അപ്പൊ 88 ആയപ്പോ എനിക്കൊരു പോസ്റ്റിംഗ് വന്നു. അത് മാഡം ഞങ്ങളെ കൂടെ, ഞാനന്ന് സ്കൂളിലായിരുന്നു, അപ്പൊ ഇൻസ്ട്രക്ടറായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ആ മാഡം ഒരു മലയാളിയായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ഇങ്ങനെ കൊച്ചിനിലൊരു വേക്കൻസി വരുന്നുണ്ട്, പോണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്നൊരു ഒരു ഇതായ സെറ്റ് ബാക്ക് പോലെയായി എനിക്ക്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, മാഡം വേണ്ട വേണ്ട എന്ന്. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ അയ്യോ എന്നെ മാഡം ഇങ്ങനെ ചോദിച്ചല്ലോ. അപ്പം ആ ഹസ്ബൻഡ് പറഞ്ഞു, അത് നല്ലൊരു ചാൻസ് അല്ലായിരുന്നു നിനക്ക്, ഒന്നുമില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന്. അന്ന് കുഞ്ഞ് 2 ആയിരുന്നു, 88 എനിക്ക് പോസ്റ്റിംഗ് കിട്ടുമ്പം ഉണ്ടാവാമല്ലോ. ആ പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഒരു വീക്കെൻഡിൽ മാഡത്തിനെ പോയി കണ്ടു. ആ പാവം മാഡം പിന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ട് എന്നെ കൊച്ചിയിൽ തന്നെ അയച്ചു.
അപ്പൊ പൂനെന്ന് ഡൽഹി വന്നു, ഡൽഹിന്ന് കൊച്ചി പോയി.
കൊച്ചിയില് നേവൽ ഹോസ്പിറ്റൽ സഞ്ജീവനിയിൽ വന്നു ഞാൻ.
അവിടെ എത്ര കാലം ഉണ്ടായിരുന്നു?
അവിടെ 2.5 ഉണ്ടായിരുന്നു.
അവിടെ അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു?
ഞാൻ അവിടെ ഞാൻ സ്കൂൾ സൈഡിലായിരുന്നു.
ഓ ഓ,
അപ്പൊ എന്നാ പറ്റുന്ന ഹോസ്പിറ്റൽ സൈഡില് സ്റ്റാഫിന്റെ കുറവ് വരുമ്പോഴത്തേക്കും അവര് നമ്മളെ അങ്ങോട്ട് ചിലപ്പോ ഡ്യൂട്ടിക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് എവിടെ പോയാലും ക്വാർട്ടേഴ്സ് കിട്ടും. അപ്പൊ നമ്മൾ രാത്രി ഡ്യൂട്ടി ആണെങ്കിലും നമുക്ക് നടന്നു പോവാന്നതേ ഉള്ളൂ. അല്ലെ ഇപ്പൊ നമ്മള് എം ഐ, നമ്മള് അവിടെ എം ഐ റൂം കാഷ്വാലിറ്റി ചോദിച്ചാൽ നമുക്ക് ആംബുലൻസ് നമ്മളെ വെഹിക്കിൾ തന്നാലും നമ്മൾ അവിടെ കൊണ്ട് വിടും നമ്മളെ വീട്ടിൽ. അങ്ങനെയല്ല, അപ്പൊ പിന്നെ നമ്മളെ കമ്പാനിയൻസിന്റെ കൂടെ നമുക്ക് പോവാം. ഒരു ഇതിനകത്ത് ഫോർ ഹൗസസ് കാണും. അപ്പൊ ആരുടെയെങ്കിലും കൂടെ പോവാം. ചിലപ്പോ എല്ലാരും നമ്മള് എം എൻ എസ് ആയിരിക്കണം എന്നില്ല, നഴ്സിംഗ് സർവീസ് അതർ ഓഫീസേഴ്സും അവിടെ ഉണ്ട്. അപ്പൊ അവരടുത്ത് റിക്വസ്റ്റ് ചെയ്താലും അവരും നമ്മളെ കൊണ്ടുപോകും. എല്ലാവരും ഒരേ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്, നാല് പേര്, നാല് പേര് ഓരോ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോവുക കുഞ്ഞിനെയും കൊണ്ട്. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യും? അന്ന് രണ്ടു ദിവസപ്പം തന്നെ എൻ്റെ സിസ്റ്റർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്ററെ കൊണ്ടുവച്ച് അവിടുത്തെ കോളേജിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പം ഒന്നുമില്ലെങ്കിൽ കുറച്ച് സമയം ആരെങ്കിലും ഉണ്ടല്ലോ കുഞ്ഞിന്. പിന്നെ ഒരു സെർവൻ്റ് എപ്പോഴും കിട്ടും നമുക്ക് കേട്ടോ, സെർവൻ ക്വാർട്ടർ. അങ്ങനെയൊക്കെ അവൻ വളർന്നു. വളരെ ഹാർഡായിട്ടാണ് കുഞ്ഞും വളർന്നത്.
ഈ ക്വാർട്ടേഴ്സ് കിട്ടും. ഇപ്പം നമ്മളൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫറായി പോകുമ്പോൾ, ഔദ്യോഗികപരമായി ട്രാൻസ്ഫറായി പോകുമ്പോൾ, നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് നമുക്കൊരു വീട് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് മിലിറ്ററി തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റെന്തെല്ലാം സപ്പോർട്ടുകളാണ് ഈ ഒരു മിലിറ്ററി സർവീസിൽ നമ്മൾ സെർവ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ്?
ഒത്തിരി ബെനിഫിറ്റ്സ് നമുക്ക് സർവീസ് തരുന്നുണ്ട്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ കൻ്റോൺമെൻറ്റ് വിട്ടു പോകേണ്ട ആവശ്യമില്ല. ഓരോ ലൊക്കേഷനിൽ സി എസ് ഡി ഡിപ്പോസ് ഉണ്ട്, കാൻറ്റീൻ സർവീസസ് ഡിപ്പോ. അവിടെ പോയി നമുക്ക് എല്ലാ ഇലക്ട്രോണിക്സ് തൊട്ട് നമ്മളെ വീട്ടിലെ ആർട്ടിക്കിൾസ് തൊട്ട് നമ്മളുടെ ഡെയിലി യൂസ്
ഉപ്പ് തൊട്ട് കർപ്പൂരം
വരെ കിട്ടും അവിടെ. അതുകൊണ്ട് നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല. പിന്നെ അതുമല്ല, നമുക്ക് ആമി ഗിഫ്സ് യു ഫ്രീ റേഷൻ ഓരോ ആഴ്ച തോറും. അതായത് നമുക്ക് ഒരാളുടെ റേഷൻ കൊണ്ട് നമുക്ക് രണ്ടുപേരേക്ക് മൂന്ന് ജീവിച്ചു
പോകുമായിട്ട് ജീവിക്കാം.
അപ്പം അത് തന്നെ ധാരാളം മതി നമുക്ക്. അപ്പം നമുക്കിപ്പോൾ എസ്പെഷ്യലി ഇപ്പം നമുക്ക് വേറെ സ്പെഷ്യലായിട്ട് വല്ലതൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാമെന്ന്. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നോൺ വെജിറ്റേറിയൻ കിട്ടും, അല്ല വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ കിട്ടും. പാല്, മുട്ട, പച്ചക്കറി ഇഷ്ടം പോലെ. അപ്പൊ നമുക്ക് ഒന്നിനും വെളി പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഒന്നും ഒരു സിവിൽ സൈഡിൽ ഒരിക്കലും കിട്ടുകയില്ല. ഇതെല്ലാം നമ്മളുടെ നല്ലൊരു ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്.
ഒത്തിരി ബെനിഫിറ്റ്സ് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഏതൊരു ജോലിക്കും ഉള്ള പോലെ തന്നെ ഇതിന് ചലഞ്ചസും ഉണ്ടാവും അല്ലേ? പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ?
എനിക്കൊരു ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞങ്ങൾ മൂന്ന് പേരും ആ സ്കൂട്ടറിൽ തന്നെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യുന്നു, കുഞ്ഞ് നടുക്കിലിരിക്കുക, ഞാൻ ബാക്കിലും. ഒരു ടെമ്പോ ജസ്റ്റ് സൈഡിൽ കൂടെ പോയതാ. അതെങ്ങനെയോ നമ്മുടെ വെഹിക്കിൾ ടച്ച് ചെയ്യപ്പോ അത് വെഹിക്കിൾ ഇംബാലൻസ് ആയിപ്പോയി. അപ്പൊ ഹസ്ബൻഡും സണ്ണും ഒരു സൈഡിലും വീണു, ഞാൻ റോഡിലോട്ടും വീണു. ഞാൻ ഏകദം ആ ഗാഡി ആ ട്രക്കിന്റെ അടിയിലായി പോയി എന്റെ ബോഡി. എനിക്ക് ഞാൻ എന്റെ ബോൺസ് ഇങ്ങനെ ക്രാക്ക് എന്നുള്ള സൗണ്ട് എനിക്ക് കേൾക്കാമായിരുന്നു.
നിങ്ങൾ ഇതുവരെ മലയാളം എഫ് എം 104.6 കേട്ടത് ലെഫ്റ്റനന്റ് കേണൽ പ്രസന്ന പൂവള്ളിയുമായുള്ള അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗമായിരുന്നു. ഈ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതുമെന്ന മലയാളം എഫ് എമ്മിന്റെ അഭിമുഖ പരമ്പരയിൽ കേൾക്കാം. ഈ രണ്ടാം ഭാഗത്തിൽ പ്രസന്ന നേരിട്ട അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിനെക്കുറിച്ചും മറ്റ് ജീവിതാനുഭവങ്ങളെക്കുറിച്ചുമെല്ലാം കേൾക്കാം. മലയാളം എഫ് എം എന്ന ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം 26 വെള്ളിയാഴ്ച രാത്രി 7:25 ആരംഭിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്, മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.